ഭഗവാൻ മഹാവീരനും തഥാഗതനായ ബുദ്ധനും ഗീതയുടെ സന്ദേശവാഹകന്മാരായിരുന്നു. ആത്മാവാണ് ഒരേയൊരു സത്യം. ആത്മാവിൻ്റെ തലത്തിൽ ജീവിച്ച് ശാശ്വതമായ ആനന്ദം അനുഭവിക്കുക, ഇതാണ് ഗീതയുടെ സന്ദേശം. അവിനാശിയും സർവജ്ഞനായും പരമാത്മാവിനെ ചിത്രീകരിച്ച ബുദ്ധൻ ഗീതയിലെ ആശയത്തെ തന്നെ പ്രകാരാന്തരേണെ വ്യക്തമാക്കുകയാണ് ചെയ്തത്. തന്നെയുമല്ല, വിശ്വവേദാന്തവേദിയിൽ നിലനിൽക്കുന്ന ഈശ്വരന്റെ ഏകത്വം, പ്രാർത്ഥന, പശ്ചാത്താപം, തപസ് എന്നിങ്ങനെയുള്ള ധർമ്മവിഷയകമായ എല്ലാ ആശയങ്ങളും ഗീതയുടെ സംഭാവനയാണ്. ഈ ആശയങ്ങൾ സ്വാമി അടകടാനന്ദജിയുടെ വദനകമലങ്ങളിൽ നിന്ന് വിനർഗളിച്ച വിശിഷ്ടവാണിയിലൂടെ ഇപ്പോൾ കേൾക്കാൻ ഭാഗ്യമുണ്ടായിരിക്കുന്നു. ആ വാണി ഓഡിയോ സിഡി, ഇന്റർനെറ്റ് എന്നീ മാധ്യമത്തിലൂടെ മാനവരാശിക്ക് ദിവ്യമുക്തി സന്ദേശമേകാൻ ഇപ്പോൾ പുനർജനിച്ചിരിക്കുകയാണ്. ഓം ശ്രീ പരമാത്മനെ നമഃ. യഥാർത്ഥ ഗീത ശ്രീമദ് ഭഗവത്ഗീത, അത പഞ്ചമോധ്യായ. ഇനി അഞ്ചാം അധ്യായം. മൂന്നാം അധ്യായത്തിൽ ജ്ഞാനയോഗമാണ് ശ്രേഷ്ഠമെങ്കിൽ ഭയങ്കരമായ കർമ്മയോഗത്തിലേക്ക് തന്നെ തള്ളിവിടുന്നതെന്തിനാണെന്ന് അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചിരുന്നു. നിഷ്കാമ കർമ്മയോഗത്തേക്കാൾ ജ്ഞാനയോഗം കൂടുതൽ സരളമാണെന്ന് അർജുനന് തോന്നി. എന്തെന്നാൽ, ജ്ഞാനയോഗത്തിൽ തോറ്റാൽ ദേവത്വവും ജയിച്ചാൽ മഹോന്നത സ്ഥിതിയും ലഭിക്കുമല്ലോ, ഏത് കിട്ടിയാലും നഷ്ടമില്ല. എന്നാൽ രണ്ട് യോഗത്തിലും കർമ്മം അത്യാവശ്യമാണെന്ന് അപ്പോൾ അർജുനന് മനസ്സിലായി. അതിനാൽ ഏത് സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് അർജുനൻ ഇങ്ങനെ നിവേദനം നടത്തുകയാണ്. ഈ പ്രശ്നത്തിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞു, നീയൊരു തത്വദർശി മഹാപുരുഷന്റെ അടുത്തു പോകൂ. എന്തുകൊണ്ടെന്നാൽ അറിവ് കിട്ടുന്ന സ്ഥലം അതാകുന്നു. അർജുന ഉവാച്ച.
സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യശ്രേയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം.
ഹേ ശ്രീകൃഷ്ണ, അങ്ങ് ഒരു സന്ദർഭത്തിൽ സന്യാസം എന്ന മാധ്യമത്തിലൂടെ ചെയ്യുന്ന കർമ്മത്തെയും മറ്റൊരു സന്ദർഭത്തിൽ നിഷ്കാമകർമ്മത്തിൽ ഊന്നിച്ചെയ്യുന്ന കർമ്മത്തെയും പ്രശംസിച്ചു. ഈ രണ്ടിൽ കൂടുതൽ മംഗളകരമായത് ഏതെന്ന് ഇപ്പോൾ അങ്ങെനിക്ക് പറഞ്ഞു തരുക. എവിടെയെങ്കിലും പോകാൻ രണ്ട് വഴിയുണ്ടെങ്കിൽ ഏതാണ് കൂടുതൽ എളുപ്പമായത് എന്ന് ചോദിക്കുന്നത് പതികന്റെ സ്വഭാവമാണ്. ചോദിക്കുന്നില്ലെങ്കിൽ പോകാൻ തൽക്കാലം ഉദ്ദേശമില്ല എന്നർത്ഥം. ഈ സംശയം യോഗേശ്വരൻ പരിഹരിക്കുന്നു. ശ്രീ ഭഗവാൻ ഉവാച്ച.
സന്യാസ കർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ.
അർജുന, സന്യാസം എന്ന മാധ്യമത്തിലൂടെ ചെയ്യപ്പെടുന്ന കർമ്മം, അതായത് ജ്ഞാനമാർഗത്തിലൂടെയുള്ള കർമ്മം, പിന്നെ നിഷ്കാമഭാവനയിലൂടെ ചെയ്യപ്പെടുന്ന കർമ്മം, ഇവ രണ്ടും പരമശ്രേയോദായകം തന്നെ. എന്നാലും ഈ രണ്ടിൽ ജ്ഞാനദൃഷ്ടിയിലൂടെ ചെയ്യുന്ന കർമ്മത്തെ അപേക്ഷിച്ച് നിഷ്കാമകർമ്മമാണ് കൂടുതൽ ശ്രേഷ്ഠം. ഇവിടെ ശ്രേഷ്ഠമായതെന്തുകൊണ്ട് എന്ന സംശയം സ്വാഭാവികമായും ഉണ്ടാകാം.
ഗേയഃ സനിത്യസന്യാസീ യോ ന ദ്വേഷ്ടി ന കാംക്ഷതി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യതേ.
മഹാബാഹുവായ അർജുന, ആരോടും ദേഷ്യപ്പെടാത്തവനും ആരിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കാത്തവനും എന്നും സന്യാസിയായി കരുതപ്പെടാൻ യോഗ്യനത്രേ. അയാൾ ജ്ഞാനമാർഗിയായാലും കർമ്മമാർഗിയായാലും രാഗദ്വേഷാദികളിൽ നിന്ന് മുക്തനാണെങ്കിൽ സംസാരബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടുക തന്നെ ചെയ്യും.
സാംഖ്യയോഗോ പൃഥക് ബാലാഃ പ്രവദന്തി ന പണ്ഡിതാഃ ഏകമപ്യാസ്ഥിത സമ്യക് ഉഭയോർവിന്ദതേ ഫലം.
നിഷ്കാമകർമ്മയോഗവും ജ്ഞാനയോഗവും ഭിന്നമാണെന്ന് അറിവ് കുറഞ്ഞ ആളുകളെ അഭിപ്രായപ്പെടൂ. വിശേഷജ്ഞന്മാരായ പണ്ഡിതന്മാർ അങ്ങനെ പറയുകയില്ല. ഏതെങ്കിലും ഒന്നനുസരിച്ച് പ്രവർത്തിച്ചാൽ രണ്ടിന്റെയും ഫലമായ പരമാത്മപദത്തിൽ എത്തിച്ചേരാവുന്നതേയുള്ളൂ. രണ്ടിന്റെയും പ്രാപ്യസ്ഥാനം ഒന്നുതന്നെ.
സാംഖ്യൈഃ പ്രാപ്യതേ സ്ഥാനം തദ്യോഗൈരപി ഗമ്യതേ ഏകം സാംഖ്യം ച യോഗം ച യഃ പശ്യതി സ പശ്യതി.
സാംഖ്യദൃഷ്ടിയിലൂടെ കർമ്മം ചെയ്യുന്നവർ ചെന്നെത്തുന്ന സ്ഥലത്ത് നിഷ്കാമം എന്ന മാധ്യമത്തിലൂടെ കർമ്മം ചെയ്യുന്നവരും ചെന്നെത്തും. രണ്ടിനെയും ഫലത്തിന്റെ ദൃഷ്ടിയിലൂടെ കാണുന്നവർ ആണ് യഥാർത്ഥ സത്യം കാണുന്നത്. രണ്ടും ഒരേ സ്ഥാനത്ത് തന്നെ എത്തുമെങ്കിൽ പിന്നെ നിഷ്കാമകർമ്മത്തിന് എന്താണ് പ്രത്യേകത? അക്കാര്യം ഇനി പറയുന്നു.
സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തുമയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ നചിരേണാധിഗച്ഛതി.
അർജുന, നിഷ്കാമകർമ്മയോഗം ആചരിക്കാതെ സന്യാസം, സർവസ്വവും ത്യാഗം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാൻ വിഷമമാണ്. യോഗം ആചരിക്കാൻ ആരംഭിച്ചിട്ട് തന്നെയില്ലെങ്കിൽ ആ അവസ്ഥ കിട്ടാനേ പോകുന്നില്ല. അതുകൊണ്ട് ഭഗവത് സ്വരൂപത്തെപ്പറ്റി മനനം ചെയ്യുന്ന മുനി മനസ്സും ഇന്ദ്രിയങ്ങളും മൗനമാക്കി നിഷ്കാമകർമ്മയോഗം അനുഷ്ഠിച്ച് പരമബ്രഹ്മപദം നേടുന്നു. ജ്ഞാനയോഗത്തിൽ നിഷ്കാമകർമ്മയോഗത്തിന്റെ ആചരണവും ആവശ്യമാണ്. രണ്ടിലും പ്രവർത്തനം സമാനമാണ്. ഈ യജ്ഞപ്രക്രിയയുടെ ശരിയായ അർത്ഥം ആരാധന എന്നാണ്. ചെയ്യുന്ന ആളിന്റെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ് രണ്ടിനെയും ഭിന്നമാക്കുന്നത്. ജ്ഞാനയോഗി തന്റെ ശക്തി എത്രയെന്ന് തിട്ടപ്പെടുത്തി നേട്ടവും കോട്ടവും കണ്ടറിഞ്ഞ് കർമ്മനിഷ്ഠനാകുന്നു. എന്നാൽ നിഷ്കാമകർമ്മയോഗിയാകട്ടെ, ഇഷ്ടദേവതയിൽ മുഴുകി ഈ ക്രിയകൾ തന്നെ ചെയ്യുന്നു. ഉദാഹരണം നോക്കുക. ഒരാൾ പ്രൈവറ്റായി പഠിക്കുന്നു, അപരൻ ക്ലാസിൽ ചേർന്ന് പഠിക്കുന്നു. രണ്ടു കൂട്ടർക്കും പഠനക്രമം ഒന്നുതന്നെ, പരീക്ഷയും ഒന്നുതന്നെ, പരീക്ഷകനും ഒരാൾ തന്നെ. ഇതുപോലെ ജ്ഞാനമാർഗിക്കും കർമ്മമാർഗിക്കും സദ്ഗുരുവും തത്വദർശിയും ഒരാൾ തന്നെ ആകാം. കാമക്രോധങ്ങളാണ് ഏറ്റവും വലിയ ശത്രുക്കളെന്നും അവരെ നിഹനിക്കണമെന്നും ശ്രീകൃഷ്ണൻ പറഞ്ഞു. അർജുനന് അത് കഠിനമായി തോന്നി. അപ്പോൾ ശ്രീകൃഷ്ണൻ വീണ്ടും പറഞ്ഞു, ഇത് കഠിനമല്ല, ശരീരത്തെക്കാൾ സൂക്ഷ്മമാണ് ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മമാണ് മനസ്സ്, മനസ്സിനേക്കാൾ സൂക്ഷ്മമാണ് ബുദ്ധി, ബുദ്ധിയേക്കാൾ സൂക്ഷ്മമാണ് നിന്റെ സ്വരൂപം അഥവാ ആത്മാവ്, അതാണ് നിന്റെ പ്രചോദന കേന്ദ്രം. ഇങ്ങനെ സ്വന്തം സിദ്ധിയും ശക്തിയും അറിഞ്ഞ് തന്നെത്തന്നെ ആശ്രയിച്ച് കർമ്മനിരതനാകുന്നതാണ് ജ്ഞാനയോഗം. ചിത്തത്തെ ധ്യാനനിഷ്ഠമാക്കി കർമ്മങ്ങൾ എന്നിൽ സമർപ്പിച്ച് ആശയും മമതയും സന്താപവുമില്ലാതെ യുദ്ധം ചെയ്യുക. സമർപ്പണ മനോഭാവത്തോടെ പരമാത്മാവിൽ മനസ്സുറപ്പിച്ച് അതേ കർമ്മം തന്നെ ചെയ്യുന്നതാണ് നിഷ്കാമകർമ്മയോഗം. രണ്ടിന്റെയും ക്രിയയും പരിണാമവും ഒരുപോലെയാണ്. യോഗത്തിന്റെ ആചരണം കൂടാതെ സന്യാസം അല്ലെങ്കിൽ ശുഭാശുഭകർമ്മങ്ങളുടെ അവസാനസ്ഥിതി പ്രാപിക്കാനാവില്ല. ശ്രീകൃഷ്ണന്റെ അഭിപ്രായത്തിൽ കൈകെട്ടിയിരുന്നു കൊണ്ട് താൻ പരമാത്മാവാണ്, ബുദ്ധമുക്ത സ്വഭാവനാണ്, കർമ്മം തനിക്ക് ബന്ധനമാവില്ല, താൻ നന്മതിന്മകൾ ഇഷ്ടം പോലെ ചെയ്യും എന്നൊക്കെ പറയുകയും ഭാവിക്കുകയും ചെയ്താൽ അത് യോഗമാവില്ല. ഇത് നാസ്തികത്വത്തിന്റെ ലക്ഷണമാണ്. സാക്ഷാൽ യോഗേശ്വരനു പോലും തന്റെ സുഹൃത്തായ അർജുനന് കർമ്മം ചെയ്യാതെ സിദ്ധി നൽകാൻ സാധിക്കയില്ല. അങ്ങനെ നൽകാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഗീത കൊണ്ട് പിന്നെ എന്ത് പ്രയോജനം? കർമ്മം ഒഴിവാക്കാൻ ആർക്കും സാധിക്കയില്ല. കർമ്മം ചെയ്തിട്ടാണ് സന്യാസസ്ഥിതിയിൽ ചെന്നെത്തേണ്ടത്. യോഗയുക്തനായ പുരുഷൻ വേഗത്തിൽ പരമാത്മാവിനോട് ചേരുന്നു. യോഗയുക്തന്റെ ലക്ഷണങ്ങൾ എന്താകുന്നു?
യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയഃ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നപി ന ലിപ്യതേ.
വിശേഷരൂപത്തിൽ ജയം നേടിയ ശരീരത്തോടുകൂടി ഇന്ദ്രിയങ്ങളെ ജയിച്ച് വിശേഷരൂപത്തിൽ ശുദ്ധമായ അന്തഃക്കരണത്തോടുകൂടി സകല ജീവജാലങ്ങളുടെയും ആത്മാവിന്റെ പ്രഭവസ്ഥാനമായ പരമാത്മാവുമായി ഐക്യം പ്രാപിച്ച് യോഗയുക്തനായ ആൾ കർമ്മം ചെയ്താലും അതിൽ ലിപ്തനാകുന്നില്ല. പിന്നെ എന്തിന് കർമ്മം ചെയ്യുന്നു? പിന്നാലെ വരുന്നവരിൽ പരമകല്യാണകാരിയായ ബീജം അർപ്പിക്കാൻ വേണ്ടി ലിപ്തനാകാത്തതെന്തുകൊണ്ട്? പരമതത്വത്തിൽ എത്തിച്ചേർന്നതുകൊണ്ട് അന്വേഷിച്ചു നേടാൻ ഇനി ഒരു വസ്തുവുമില്ല. പിന്നെ ആസക്തി എന്തിലുണ്ടാകാനാണ്? അതിനാൽ കർമ്മനിഷ്ഠനാകേണ്ട കാര്യവുമില്ല. യോഗനിഷ്ഠന്റെ പരമകാഷ്ഠയുടെ ചിത്രീകരണമാണിത്. യോഗയുക്തൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും ലിപ്തനാകാത്തതെന്തുകൊണ്ടാണെന്ന് ഇനി വിവരിക്കുന്നു.
नैव किञ्चित् करोमीति युक्तो मन्येत तत्त्ववित् पश्यन् श्रृण्वन् स्पृशन् जिघ्रन् अश्नन् गच्छन् स्वपन् श्वसन् प्रलपन् विसृजन् गृह्णन् उन्मिशन् निमिशन्नपि इन्द्रियाणीन्द्रियार्थेषु वर्तन्त इति धारयन्।
പരമതത്വമായ പരമാത്മാവിനെ സാക്ഷാത്കരിച്ച യോഗയുക്തനായ പുരുഷൻ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യുന്നില്ല എന്ന മനോഭാവത്തോടെ കഴിയുന്നു. ഇത് സങ്കല്പമല്ല, കർമ്മത്തിലൂടെ നേടിയ പെരുമാറ്റത്തിന്റെ ഭാഗം തന്നെയാണ്. സിദ്ധിക്കുശേഷം ആ പുരുഷൻ കാണുകയും കേൾക്കുകയും സ്പർശിക്കുകയും മണക്കുകയും രുചിക്കുകയും നടക്കുകയും സ്വീകരിക്കുകയും ശ്വസിക്കുകയും സംസാരിക്കുകയും ത്യജിക്കുകയും കണ്ണു തുറക്കുകയും കണ്ണു ചിമ്മുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാമോ പ്രവർത്തനം നടത്തുന്നു എന്ന് മാത്രം അറിയുന്നു. പരമാത്മാവിൽ നിന്ന് അന്യമായോ ഭിന്നമായോ ഒന്നുമില്ല. പരമാനന്ദ സ്വരൂപനായ പരമാത്മാവിൽ സ്ഥിതി ചെയ്യുന്നൊരാൾക്ക് അതിനേക്കാൾ വലിയ സുഖം ഇല്ലെന്ന് നേരിട്ടറിയാം. അതിനാൽ ദർശനം, ശ്രവണം, സ്പർശനം തുടങ്ങിയ ബാഹ്യവ്യാപാരങ്ങൾ കൊണ്ട് എന്തു നേടാൻ? ബ്രഹ്മാനന്ദത്തിനുപരി ഒരു ശ്രേഷ്ഠവസ്തു നേടാനില്ല, വിട്ടുകളയാനും ഒന്നുമില്ല. അങ്ങനെ യോഗയുക്തനായ പുരുഷൻ കർമ്മവാസനയുടെ ചെളിയിൽ ലിപ്തനാകാതെ സദാ വിശുദ്ധനായി കഴിയുന്നു. അടുത്തതായി ഇതിനെ ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കുന്നു.
ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേന സ പാപേന
താമര ചെളിയിലാണ് വളരുന്നത്. അതിന്റെ ഇലകൾ വെള്ളത്തിന് മീതയാണ്. അതിന്റെ പുറത്ത് രാപകൽ ഓളങ്ങൾ തുള്ളിക്കളിക്കുന്നു. എന്നാൽ ആ ഇലകളിൽ വെള്ളമയമേയില്ല. ചെളിവെള്ളത്തിൽ സ്ഥിതി ചെയ്തിട്ടും അവ ലിപ്തമാകുന്നില്ല. ഇപ്രകാരം പരമപ്രാപ്തിക്ക് ശേഷം ഒരാൾ ആസക്തിയില്ലാതെ കർമ്മം ചെയ്താൽ അതിനാൽ പങ്കിലനാവുകയില്ല. എന്നിട്ടും ആ സിദ്ധപുരുഷൻ മറ്റുള്ളവർക്ക് മാതൃകയായി, വഴികാട്ടിയായി, കർമ്മനിരതനായി തന്നെ കഴിയുന്നു. ഇക്കാര്യം വീണ്ടും ഊന്നിപ്പറയുന്നു.
കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി യോഗിനഃ കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാത്മശുദ്ധയേ.
യോഗികൾ ഇന്ദ്രിയ മനോബുദ്ധി ശരീരങ്ങളിലൂടെ ഉണ്ടാക്കുന്ന എല്ലാ ആസക്തികളും ഉപേക്ഷിച്ച് ആത്മശുദ്ധിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നു. കർമ്മം ബ്രഹ്മത്തിൽ ലയിച്ച ശേഷവും ബ്രഹ്മാവ് അശുദ്ധമായിരിക്കുകയാണോ? അല്ല, യോഗികൾ സർവഭൂതാത്മഭൂതാക്കൾ, സകല ജീവജാലങ്ങളും സ്വന്തം ആത്മാവിന്റെ ബഹിർസ്ഫുരണങ്ങൾ ആരെന്ന് മനസ്സിലാക്കിയവരാണ്. എല്ലാ ആത്മാക്കളുടെയും ശുദ്ധി ലക്ഷ്യമാക്കി മറ്റുള്ളവർക്ക് വഴികാട്ടാൻ വേണ്ടി യോഗികൾ കർമ്മനിരതരായി കഴിയുന്നു. ശരീരം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഇവയിലൂടെ കർമ്മം ചെയ്യുന്നെങ്കിലും സ്വന്തം നിലയിൽ, അതായത് ആത്മാവിന്റെ തലത്തിൽ അവർ ഒന്നും ചെയ്യുന്നില്ല. പുറമേ കർമ്മനിരതരാണെങ്കിലും അവരുടെ ഉള്ളിൽ ശാന്തി നിറഞ്ഞു നിൽക്കുന്നു. കയർ എരിഞ്ഞുകഴിഞ്ഞു. കയറിൻ്റെ ആകൃതിയിലുള്ള ചാരക്കൂട്ടമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് കെട്ടാനാവില്ലല്ലോ.
യുക്തഃ കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്തഃ കാമകാരേണ ഫലേ സക്തോ നിബദ്ധ്യതേ.
യോഗസിദ്ധി നേടിയ പുരുഷൻ എല്ലാ പ്രമാണികളുടെയും ആത്മാക്കളുടെ പ്രഭവസ്ഥാനമായ പരമാത്മാവിൽ എത്തിക്കഴിഞ്ഞു. ഇങ്ങനെയുള്ള യോഗി കർമ്മഫലം ഉപേക്ഷിച്ച് ശാന്തിയുടെ അന്തിമമായ അവസ്ഥയിലെത്തിയിരിക്കുന്നു. പിന്നെ അശാന്തിയുടെ അംശം പോലും ആ ആളിൽ കാണുകയില്ല. എന്നാൽ യോഗത്തിൻ്റെ പരിണാമത്തിലെത്താതെ മാർഗമധ്യത്തിൽ കഴിയുന്ന അയുക്തനായ പുരുഷൻ ഫലത്തിൽ ആസക്തനാവുക സ്വാഭാവികമാണല്ലോ. കാമകാരണേ നിബദ്ധ്യതേ, വിവിധ കാമനകളാൽ സാധകൻ ബന്ധിക്കപ്പെടുന്നു. ലക്ഷ്യമെത്തും വരെ കാമനകളെ പൂർണ്ണമായും ഒഴിവാക്കുക അസാധ്യമത്രേ. അതിനാൽ സാധകൻ വിജയം നേടും വരെ സശ്രദ്ധനായിരിക്കണം. ശ്രീ പരമാനന്ദ ഗുരു പറയാറുണ്ട്, നമുക്കും ഭഗവാനും തമ്മിൽ അകൽച്ചയുണ്ടായാൽ അതിനർത്ഥം മായ വിജയിച്ചു എന്നാണ്. നാളെ ലക്ഷ്യമെത്തിയേക്കാം, എന്നാൽ ഇന്നയാൾ അജ്ഞാനി തന്നെ. ഇതിനെപ്പറ്റി ഇനിയും ശ്രദ്ധിക്കുക.
സർവകർമാണി മനസാ സന്യസ്യാസ്തേ സുഖം വശീ നവദ്വാരേ പുരേ ദേഹി നൈവ കുർവന്ന കാരയം.
പൂർണമായ അളവിൽ സ്വശനം ശരീരമനോബുദ്ധികൾക്കും പ്രകൃതിക്കും അപ്പുറത്തെത്തിയവനുമായ പുരുഷൻ സ്വയം ഒന്നും ചെയ്യുന്നില്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നുമില്ല. പിന്നാലെ വരുന്നവരെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നുവെങ്കിലും യോഗിയുടെ അന്തരംഗത്തിലെ ശാന്തിക്ക് ഒരു ലോപവും സംഭവിക്കുന്നില്ല. സ്വരൂപസ്ഥനായ പുരുഷൻ 9 വാതിലുകളുള്ള നവദ്വാരങ്ങൾ, 2 ചെവി, 2 കണ്ണ്, 2 നാസികാദ്വാരങ്ങൾ, വായ്, 2 വിസർജന ദ്വാരങ്ങൾ എന്നിവ, ശരീരമാകുന്ന വീട്ടിൽ എല്ലാ പ്രവൃത്തികളെയും മനസ്സാ ത്യജിച്ചുകൊണ്ട് സ്വരൂപാനന്ദമഗ്നനായി വസിക്കുന്നു. വാസ്തവത്തിൽ അയാൾ ഒന്നും ചെയ്യുന്നില്ല, ചെയ്യിക്കുന്നുമില്ല. ഇക്കാര്യം തന്നെ മറ്റൊരു രീതിയിൽ ശ്രീകൃഷ്ണൻ പ്രസ്താവിക്കുന്നുണ്ട്. പ്രഭു എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യിക്കയോ ചെയ്യുന്നില്ല എന്ന്. സദ്ഗുരു, ഭഗവാൻ, പ്രഭു, സ്വരൂപസ്ഥനായ മഹാപുരുഷൻ, യുക്തൻ, ഇവയെല്ലാം പര്യായ പദങ്ങളാണ്. ആരും ഒന്നും തന്നെത്താൻ ചെയ്യുന്നില്ല. പ്രകൃതിയാണ് ആത്മാവ് എന്ന മാധ്യമത്തിലൂടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത്. മഹാപുരുഷന് ശരീരം ഒരു വെറും വസതി മാത്രം. മഹാപുരുഷൻ ചെയ്യുന്നതും മഹാത്മാവ് ചെയ്യുന്നതും വാസ്തവത്തിൽ ഒന്നുതന്നെ. ഒരാൾ മറ്റൊരാളിലൂടെ ചെയ്യുന്നുവെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് കർമ്മനിരതനാണെങ്കിലും ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ അടുത്ത ശ്ലോകത്തിൽ കാണുക.
കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫലസംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ.
ആ പ്രഭു ജീവജാലങ്ങളുടെ കർത്തൃത്വമോ കർമ്മത്വമോ കർമ്മവും ഫലവും തമ്മിലുള്ള സംയോഗമോ നേരിട്ട് നടത്തുന്നില്ല. എല്ലാം ഓരോരുത്തരുടെയും സ്വഭാവത്തിന്റെ സമ്മർദ്ദത്തിനനുസരിച്ച് പ്രകൃതി തന്നെ നടത്തുകയാണ്. എങ്ങനെയെന്നാൽ സാത്വികവും രാജസവും താമസവുമായ സ്വന്തം പ്രകൃതിക്ക് വിധേയരായ ആളുകൾ സ്വാഭാവികമായി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രകൃതി വളരെയേറെ നീളവും വീതിയുമുള്ള ഒരു പ്രതിഭാസമാണ്. നിങ്ങളുടെ സ്വഭാവം വികൃതമോ വികസിതമോ ആകുന്നതനുസരിച്ച് ആ പ്രകൃതി ഏറ്റക്കുറച്ചിലോടെ നിങ്ങളുടെ മേൽ സ്വാധീനം ചെലുത്തുന്നു. ആളുകൾ ഇങ്ങനെ പറയുക പതിവാണ്, നമ്മൾ വെറും യന്ത്രങ്ങളാണ്, നമ്മളെക്കൊണ്ട് ഭഗവാൻ നല്ലതോ ചീത്തയോ ചെയ്യിക്കുന്നു. എന്നാൽ യോഗേശ്വരനായ ശ്രീകൃഷ്ണൻ പറയുന്നത് പ്രഭു സ്വയം ചെയ്യുകയോ ചെയ്യിക്കുകയോ ചെയ്യുന്നില്ലെന്നാണ്. പ്രഭു സാക്ഷിയായി എല്ലാം വീക്ഷിക്കുകയോ വിലയിരുത്തുകയോ പോലും ചെയ്യുന്നില്ല. ആളുകൾ തങ്ങളുടെ സ്വഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിക്കനുരൂപമായി പ്രവർത്തിച്ചു പോവുകയാണ്. ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല. ഇക്കാര്യത്തെപ്പറ്റി യോഗേശ്വരൻ പറയുന്നു:
നാദത്തേ കസ്യചിത് പാപം ന ചൈവ സുകൃതം വിഭുഃ അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ.
നേരത്തെ പ്രഭു എന്ന് വിളിച്ച പരമാത്മാവിനെ ഇപ്പോൾ വിഭു എന്നാണ് വിളിക്കുന്നത്. സമ്പൂർണ വൈഭവത്തോടുകൂടിയ ആളാണല്ലോ ആ പരംപൊരുൾ. പ്രഭുതയും വിഭുതയുമുള്ള ആ പരമാത്മാവ് ആരുടെയും പാപകർമ്മങ്ങളെയോ പുണ്യകർമ്മങ്ങളെയോ സ്വീകരിക്കുന്നില്ല. എന്നിട്ടും ആളുകൾ എന്തേ മറിച്ചു വിശ്വസിക്കുന്നത്? കാരണമുണ്ട്. അവരുടെ ജ്ഞാനം അജ്ഞാനത്താൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. സാക്ഷാത്കാരമുണ്ടാകാത്തതിനാൽ ഇപ്പോൾ വെറും ജന്തുക്കളാണവർ. മോഹത്തിന് വിധേയരായ അവർ എന്തൊക്കെയോ ചെയ്തു പോവുകയാണ്.
ജ്ഞാനേന തു തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാം ആദിത്യവജ്ഞാനം പ്രകാശയതി തത്പരം.
ജ്ഞാനത്തെ ആവരണം ചെയ്യുന്ന അജ്ഞാനം ആത്മസാക്ഷാത്കാരത്തോടുകൂടി നഷ്ടമാകുന്നു. അപ്പോൾ ആ ജ്ഞാനം സൂര്യനെപ്പോലെ പരമതത്വമായ പരമാത്മാവിനെ പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ പരമാത്മാവ് ഇരുട്ടിന്റെ പര്യായമാണോ? അല്ല, അത് സ്വയം പ്രകാശിക്കുന്നതാണ്. എന്നാൽ നമുക്ക് കാണാനാവില്ല. ജ്ഞാനത്തിലൂടെ അജ്ഞാനത്തിന്റെ ആവരണം നഷ്ടമാവുമ്പോൾ പരമാത്മാവ് സൂര്യനെപ്പോലെ വെളിപ്പെടുന്നു. പിന്നെ ആ പുരുഷന് എങ്ങും ഇരുട്ട് അനുഭവപ്പെടുന്നില്ല. ആ ജ്ഞാനത്തിന്റെ സ്വരൂപം എന്താണ്?
തദ്ബുദ്ധയസ്തദാത്മാനഃ തന്നിഷ്ഠാസ്തത്പരായണാഃ ഗച്ഛന്ത്യ പുനരാവൃത്തിം ജ്ഞാന നിർധൂത കൽമഷാഃ.
ആ പരമതത്വമായ പരമാത്മാവിന് അനുരൂപമായ ബുദ്ധിയും തത്വത്തിന് അനുരൂപമായ മനസ്സും പരമാത്മാവിൽ ഐക്യം പ്രാപിക്കാനുള്ള തൽപരതയുമാണ് ജ്ഞാനം. അത് വ്യർത്ഥമായ വാദപ്രതിവാദത്തിനുള്ള വിഷയമല്ല. ഈ ജ്ഞാനത്തിലൂടെ പാപനിർമുക്തനായ പുരുഷൻ ഇനി ജനിക്കാനിടയാകാതെ പരമഗതിയെ പ്രാപിക്കുന്നു. പരമഗതി പ്രാപിച്ച പൂർണജ്ഞാനിയെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. ഇനി നോക്കൂ:
വിദ്യാവിനയ സമ്പന്നേ ब्राह्मणी गविहस्तिनी शुनि चैव श्वपाके च पंडिता समदर्शिनः।
ज्ञानത്തിലൂടെ പാപം നശിച്ച് പുനർജന്മത്തിനെ പരമഗതി പ്രാപിച്ച ജ്ഞാനികൾ വിദ്യയും വിനയവുമുള്ള ബ്രാഹ്മണന്മാരെയും ചണ്ടാളന്മാരെയും പശു പട്ടി ആന എന്നീ മൃഗങ്ങളെയും ഒരുപോലെ കണക്കാക്കുന്നു. അവരുടെ ദൃഷ്ടിയിൽ വിദ്യാവിനയസമ്പന്നരായ ബ്രാഹ്മണർക്ക് പ്രത്യേക മേന്മയൊന്നുമില്ല, ചണ്ഡാളന്മാർക്ക് പോരായ്മയുമില്ല. പശു ധർമ്മമൂർത്തിയാണെന്നും പട്ടി അധർമ്മമൂർത്തിയാണെന്നും ആന ആകാരമഹത്വമുള്ളവനാണെന്നും അവർ കരുതുന്നില്ല. എന്തെന്നാൽ ജ്ഞാനികൾ സമദർശികളും സമവർത്തികളുമാണ്. അവരുടെ ദൃഷ്ടി പുറംതൊലിയിലല്ല, ആത്മാവിലാണ്. വ്യത്യാസം ഇത്രയേ ഉള്ളൂ, വിദ്യാവിനയസമ്പന്നൻ ആത്മസ്വരൂപത്തിന് അടുത്തെത്തിക്കഴിഞ്ഞു, മറ്റുള്ളവർ കുറച്ച് പിന്നിലാണ്. ചിലർ ഉയർന്ന നിലയിലെത്തി, മറ്റു ചിലർ കോണിപ്പടിയിലായതേയുള്ളൂ. ശരീരം ഉടയാട പോലെയാണ്. ജ്ഞാനികൾ ആ ഉടയാടയ്ക്കല്ല, ഉള്ളിലുള്ള ആത്മാവിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. എങ്കിലും സമഭാവനയോടെ എല്ലാം തുല്യമാണെന്നവർ കരുതുന്നു. ശ്രീകൃഷ്ണൻ പശുക്കളെ തീറ്റുന്ന ജോലി വേണ്ടുവോളം ചെയ്തിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം പശുക്കളുടെ മഹത്വത്തെപ്പറ്റി ഒന്നും പ്രസ്താവിച്ചിട്ടില്ല, ധർമ്മത്തിൽ അവയ്ക്ക് സ്ഥാനവും നൽകിയിട്ടില്ല. മറ്റു ജീവികൾക്കെന്ന പോലെ അവയ്ക്കും ആത്മാവുണ്ടെന്ന് കരുതുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പശുക്കളെ കൊണ്ടുള്ള സാമ്പത്തിക നേട്ടം ശരി തന്നെ, എന്നാൽ അവയ്ക്കുള്ള ധാർമ്മിക മഹത്വം മറ്റുള്ളവർ നൽകിയതാണ്. അവിവേകികളുടെ ബുദ്ധി പല ശാഖകളോടുകൂടിയതാണെന്നും അവർ നിരവധി ആചാരങ്ങൾക്ക് പ്രചാരം കൊടുക്കുന്നുണ്ടെന്നും ശ്രീകൃഷ്ണൻ ഒരിടത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ അന്ധമായി വിശ്വസിക്കുന്നവരുടെ ബുദ്ധിയും കെട്ടുപോകും. പശു ആന അരയാൽ നദികൾ എന്നിവയ്ക്ക് ധാർമ്മിക മഹത്വം കൊടുത്തത് ഈ ശാഖാ അവലംബികളാണ്. ഇവയ്ക്ക് ധാർമ്മികമായ മേന്മയുണ്ടായിരുന്നെങ്കിൽ ശ്രീകൃഷ്ണൻ അക്കാര്യത്തെപ്പറ്റി എവിടെയെങ്കിലും പ്രസ്താവിച്ചേനെ. ദേവാലയങ്ങളെപ്പോലെ പൂജാസ്ഥലങ്ങൾ ആരംഭകാലത്ത് പ്രയോജനകരമാണ്. അവിടെ പ്രേരണദായകങ്ങളായ ഉപദേശങ്ങളും പ്രഭാഷണങ്ങളും നടക്കാറുണ്ടല്ലോ. അക്കാരണത്താൽ ഈ ധർമ്മോപദേശ കേന്ദ്രങ്ങൾ ആവശ്യം തന്നെ. പ്രസ്തുത ശ്ലോകത്തിൽ രണ്ടു തരത്തിലുള്ള പണ്ഡിതന്മാരെ പറ്റി ചർച്ച കാണാം. ഒരാൾ പൂർണജ്ഞാനി, അപരൻ വിദ്യാവിനയസമ്പന്നൻ. വാസ്തവത്തിൽ ഓരോ ശ്രേണിയിലും രണ്ട് തലങ്ങൾ കാണാം. ഒരാൾ ഉയർന്ന തലത്തിൽ അഥവാ പരമകാഷ്ഠയിലെത്തിയ ആൾ, രണ്ടാമൻ സാധനയുടെ താഴെ വരെയുള്ള പടിയിൽ കഴിയുന്നു. ഈ സ്ഥാനം ഭക്തിയുടെ തുടക്കത്തിനും വിവേകവൈരാഗ്യങ്ങളോടെ ചെയ്യുന്ന നിയത കർമ്മങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്നു. ഉയർന്ന തലം ഭക്തിയുടെ പരിണാമത്തിന്റെ തലമാണ് ബ്രാഹ്മണത്വത്തിലെത്തിയ അവസ്ഥ. ബ്രഹ്മത്തിൽ പ്രവേശിക്കാനുള്ള കഴിവുകൾ, അതായത് വിദ്യ, വിനയം, മനഃശാന്തി, ഇന്ദ്രിയ നിഗ്രഹണം, ധാരണാധ്യാന സമാധികൾ എന്നിവ നേടുമ്പോഴും ബ്രാഹ്മണത്വത്തിന്റെ താഴ്ന്ന പടിയിൽ നിൽക്കുന്നതേയുള്ളൂ എന്നോർക്കണം. ക്രമേണ ഔന്നത്യത്തിലെത്തി ബ്രഹ്മൈക്യം നേടുന്നതാണ് ഉച്ചതമായ സ്ഥാനം. ഈ നിലയിലെത്തുന്നവർ താഴെ തലത്തിൽ നിൽക്കുന്ന വിദ്യാവിനയശാലികളായ ബ്രാഹ്മണരെയും ചണ്ഡാളനെയും മൃഗങ്ങളെയുമൊക്കെ ഒരുപോലെ കരുതുന്നു. ആത്മാവിന്റെ തലത്തിലെത്തിയതിന്റെ ഫലമാണിത്. ഈ നിലയിലെത്തിയവർക്കുള്ള നേട്ടത്തെപ്പറ്റി ഇനി പറയുന്നു.
इहैव तैर्जितः सर्गो येषां साम्ये स्थितं मनः निर्दोषं हि समं ब्रह्म तस्माद् ब्रह्मणि ते स्थिताः.
സമചിത്തത നേടിയ ഈ ജ്ഞാനികൾ ജീവിതാവസ്ഥയിൽ തന്നെ സംസാരത്തെ കീഴടക്കിയവരാണ്. സമചിത്തതയ്ക്കും സംസാരജയത്തിനും തമ്മിൽ എന്തു ബന്ധം? സംസാരം തകർന്നെങ്കിൽ പിന്നെ ആ പുരുഷൻ എവിടെയാണ് ജീവിക്കുന്നത്? ശ്രീകൃഷ്ണൻ പറയുന്നു, നിർദോഷം ഹിസമം ബ്രഹ്മം. സാധകന്റെ മനസ്സ് ബ്രഹ്മം പോലെ നിർദോഷവും സമവും ആയ സ്ഥിതിയിലെത്തി. അങ്ങനെ ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുകയാണവർ. ആ പുനരാവൃത്തിയായ പരമഗതി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സംസാരരൂപിയായ ശത്രുവിനെ ജയിക്കുമ്പോഴാണ് ഈ നില കൈവരുന്നത്. മനസ്സ് നിരോധിക്കപ്പെടുകയും ബ്രഹ്മവുമായി സമത്വം നേടുകയും ചെയ്യുമ്പോഴാണ് സംസാരജയം സംഭവിക്കുന്നത്. എന്തെന്നാൽ മനസ്സിന്റെ പ്രൊജക്ഷൻ അഥവാ പ്രസാരണം ആണല്ലോ ജഗത്. ബ്രഹ്മത്തിൽ പ്രവേശിക്കുന്ന ബ്രഹ്മജ്ഞന്മാരുടെ ലക്ഷണമെന്തെന്ന് നോക്കുക.
ന പ്രഹിഷ്യേത് പ്രിയം പ്രാപ്യ നോ ദ്വിജേത് പ്രാപ്യ ചാപ്രിയം സ്ഥിരബുദ്ധിരസം മൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ.
ബ്രഹ്മജ്ഞാനിക്ക് പ്രിയമോ അപ്രിയമോ ആയി ഒന്നുമില്ല. അതിനാൽ ലോകർ പ്രിയമെന്ന് കരുതുന്നത് കിട്ടിയാൽ സന്തോഷമോ അപ്രിയമെന്ന് കരുതുന്നത് കിട്ടിയാൽ സന്തോഷം ഇല്ലായ്മയോ ബ്രഹ്മജ്ഞാനിക്കുണ്ടാകുന്നില്ല. ഇങ്ങനെയുള്ള മഹാപുരുഷൻ സംശയങ്ങൾ അറ്റ് ബ്രഹ്മത്തെപ്പറ്റി അറിഞ്ഞ് എപ്പോഴും ബ്രഹ്മനിഷ്ഠനായി കഴിയുന്നു.
ബാഹ്യസ്പർശേഷ്വസക്താത്മാ വിന്ദത്യാത്മനി യത് സുഖം സബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയമശ്നുതേ.
സംസാരത്തിൽ പുറമേയുള്ള സുഖഭോഗ വിഷയങ്ങളിൽ ആസക്തിയില്ലാത്ത പുരുഷൻ അന്തരാത്മാവിൽ നിന്നുറവ പൊട്ടുന്ന പരമമായ ആനന്ദം അനുഭവിക്കുന്നു. ആ പുരുഷൻ പരമാത്മാവിനോട് ചേർന്ന ആത്മാവിനോടുകൂടിയവനാണ്. അതിനാൽ അക്ഷയമായ ആനന്ദം അനുഭവിക്കുന്നു. ബാഹ്യഭോഗങ്ങളിൽ അക്ഷയമായ ആനന്ദത്തിന് പ്രതിബന്ധമുണ്ടാകുന്നുവെന്ന് ഭഗവാൻ പറയുന്നു.
യേഹി സംസ്പർശജാ ഭോഗാ ദുഃഖയോനയ ഏവതേ ആദ്യന്തവന്തഃ കൗന്തേയ നതേഷു രമതേ ബുധഃ.
ത്വക്ക് മാത്രമല്ല, എല്ലാ ഇന്ദ്രിയങ്ങളും സ്പർശിക്കുന്നുണ്ട്. കാണുക എന്നത് കണ്ണിന്റെ സ്പർശിക്കലാണ്. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുമായി നടത്തുന്ന സ്പർശം അഥവാ സംയോഗം നൽകുന്ന എല്ലാ സുഖഭോഗങ്ങളും ക്ഷണികങ്ങളാകുന്നു. പിന്നീട് അവ തന്നെ ദുഃഖകാരണമായിത്തീരുന്നു. ഈ അല്പസുഖങ്ങൾ ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യുന്നു. അതിനാൽ ഹേ കുന്തിപുത്ര, വിവേകികൾ ഇത്തരം സുഖങ്ങളിൽ മയങ്ങിപ്പോവുകയില്ല. ഇന്ദ്രിയങ്ങളുടെ ഇത്തരം വിഷയസ്പർശങ്ങൾ കാമക്രോധങ്ങൾക്കും രാഗദ്വേഷങ്ങൾക്കും ഇടയാക്കുന്നു.
ശക്നോതി ഹൈവയ സോഢും പ്രാക്ശരീരവിമോക്ഷണാ കാമക്രോധോദ്ഭവം വേഗം സയുക്ത സസുഖീ നരഃ.
ശരീരനാശത്തിന് മുമ്പ് തന്നെ കാമക്രോധങ്ങളിൽ നിന്നുണ്ടാകുന്ന ആവേശത്തെ തടയാൻ കഴിവുള്ളയാൾ യോഗയുക്തനും സുഖിയുമായിത്തീരുന്നു. ദുഃഖത്തിന് വഴിമാറിക്കൊടുക്കാത്ത അത്തരം നിത്യസുഖം പരമാത്മാവിൽ സ്ഥിതി ചെയ്യുന്നവർ അനുഭവിക്കുന്നു. ഇതനുഭവിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ്, മരണശേഷമല്ല. കബീർ ഇതിനെ അവധൂത, ജീവിതത്തിൽ നിരാശനാകാതിരിക്കുക എന്നു തുടങ്ങുന്ന ദോഹയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാർത്ഥിയായ ഗുരു മുക്തിയെപ്പറ്റി പറഞ്ഞ് മൂഢവിശ്വാസങ്ങൾ നിന്നിൽ നിറയ്ക്കുന്നു. കാമക്രോധങ്ങൾ ഉപേക്ഷിക്കുന്നയാൾ ഈ ലോകത്തിൽ സുഖിയും യോഗിയുമായിത്തീരുന്നു എന്നാണിവിടെ യോഗേശ്വരൻ പറയുന്നത്. കാമക്രോധങ്ങളുടെ ബാഹ്യസ്പർശങ്ങളുമാണ് ശത്രുക്കൾ. ഇവയെ കീഴടക്കുന്നവരുടെ ലക്ഷണം എന്തെന്ന് നോക്കാം.
യോന്തഃ സുഖോന്തരാരാമഃ തഥാന്തർജ്യോതിരേവയഃ സയോഗീ ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി.
അന്തരാത്മാവിൽ ആനന്ദവും ആശ്വാസവും വെളിച്ചവും ഉൾക്കൊള്ളുന്ന ആളാണ് യോഗി. ബ്രഹ്മവുമായി ചേർന്ന് ആ യോഗി വാക്കുകൾക്ക് അവിഷയമായ ശാശ്വത ബ്രഹ്മത്തിൽ ലയിക്കുന്നു. ആദ്യം വികാരങ്ങളുടെ അടങ്ങൽ, പിന്നെ ദർശനം, ഒടുവിൽ നിർവാണവും.
ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയഃ ക്ഷീണകൽമഷാഃ ഛിന്നദ്വൈധായതാത്മാനഃ സർവഭൂതഹിതേ രതാഃ.
പരമസാക്ഷാത്കാരം നേടി പാപമുക്തരായി ദ്വൈതഭാവനകൾ നശിച്ച് സകല ജീവജാലങ്ങളുടെയും ഹിതത്തിൽ തൽപരരായി ഇന്ദ്രിയങ്ങളെ അടക്കിക്കഴിയുന്ന യഥാത്മാനഃ ബ്രഹ്മജ്ഞാനി ബ്രഹ്മനിർവാണസുഖം അനുഭവിക്കുന്നു. ആ മഹാപുരുഷന്റെ സ്ഥിതിയെപ്പറ്റി വീണ്ടും വിവരിക്കുന്നു.
കാമക്രോധവിയുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം.
കാമക്രോധരഹിതരും മനോനിയന്ത്രണം നേടിയവരും പരമാത്മ സാക്ഷാത്കാരം ലഭിച്ചവരുമായ ജ്ഞാനികൾക്ക് എല്ലാ വശത്തുനിന്നും ആത്മശാന്തി അനുഭവേദ്യമാകുന്നു. യോഗേശ്വരൻ കൂടെ കൂടെ അത്തരക്കാരുടെ അവസ്ഥയെ ചിത്രീകരിക്കുന്നുണ്ട്. ഈ അവസ്ഥ കൈവരുത്തുന്ന ഘടകം ശ്വാസപ്രശ്വാസ ചിന്തനമത്രേ. യജ്ഞപ്രക്രിയയിൽ പ്രാണൻ അപാനനിൽ ഹോമിക്കുകയും അപാനൻ പ്രാണനിൽ ഹോമിക്കുകയും പ്രാണാപാനഗതി നിരോധിക്കുകയും ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അക്കാര്യം കൂടുതൽ വ്യക്തമാക്കുന്നു.
സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാൻ ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോ പ്രാണാപാനോ സമോ കൃത്വാ നാസാഭ്യന്തരചാരിണം യതേന്ദ്രിയമനോ ബുദ്ധി മുനിർമോക്ഷപരായണഃ വികതേച്ഛാഭയക്രോധോ यः सदा मुक्त एव सः।
അർജുന, ബാഹ്യവിഷയങ്ങളെയും ദൃശ്യങ്ങളെയും പറ്റി ചിന്തിക്കാതെ നോട്ടം പുരികങ്ങളുടെ മധ്യത്തിലൂടെ പുറപ്പെടണം. ബ്രൂവോഹ അന്തരെ എന്നതിന് കണ്ണുകളുടെയോ പുരികങ്ങളുടെയോ മധ്യത്തിൽ ദൃഷ്ടി ഉറപ്പിക്കണമെന്നല്ല അർത്ഥം. ഇടതും വലതും നോക്കാതെ നേരെ മുന്നോട്ട് തന്നെ നോക്കണം എന്നതാണ് ശുദ്ധമായ അർത്ഥം. നാസികയിലൂടെ പ്രവഹിക്കുന്ന പ്രാണനെയും അപാനത്തെയും സമമാക്കി ശ്വാസത്തിൽ മനസ്സിനെ ബന്ധിക്കണം. എപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് കടന്നു, എത്ര സമയം ശ്വാസം ഉള്ളിൽ നിന്നു, എപ്പോൾ പുറത്തേക്ക് വിട്ടു എന്നൊക്കെ ശ്രദ്ധിക്കണമെന്ന് ചുരുക്കം. ശ്വാസത്തെ അരസെക്കൻഡിൽ കൂടുതൽ ഉള്ളിൽ നിർത്തേണ്ട കാര്യമില്ല. ശ്വാസത്തിൽ ലയിപ്പിച്ച നാമധ്വനി കേട്ടുകൊണ്ടിരിക്കണം. ഇങ്ങനെ ശ്വാസപ്രശ്വാസം ക്രമാനുഗതമാവുമ്പോൾ പ്രാണായാമം സ്ഥിരവും സമതുലിതവുമാകും. അപ്പോൾ ഉള്ളിൽ നിന്ന് വികാരവിചാരങ്ങൾ ഉയരാൻ പാടില്ല. വെളിയിൽ നിന്ന് വിധിസങ്കൽപ്പങ്ങൾ ഉള്ളിലേക്ക് കടക്കാനും അനുവദിച്ചുകൂടാ. തൈലധാര പോലെ ശ്വാസധാര ഇടതടവില്ലാതെ ഒഴുകണം. ഇങ്ങനെ ശ്വാസോച്ഛ്വാസം സമവും സ്ഥിരവുമാക്കി ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിവയെ നിയന്ത്രിച്ച് ഇച്ഛാഭയക്രോധങ്ങൾ കൂടാതെ മനനശീലത്തിന്റെ പരമകോടിയിലെത്തിയ മോക്ഷപരായണനായ മുനി എപ്പോഴും മുക്തൻ തന്നെ. മുക്തനായ ആൾ എവിടെ പോകുന്നു, എന്ത് നേടുന്നു, ഇക്കാര്യത്തെപ്പറ്റി ഇനി പ്രതിപാദിക്കുന്നു.
ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി.
എന്നെ യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും സകല ലോകേശ്വരന്മാരുടെയും ഈശ്വരനും സകല ജീവജാലങ്ങളുടെയും നിസ്വാർത്ഥനായ ഹിതകാംക്ഷിയും ആയി അറിയുന്നയാൾ ശാന്തി നേടുന്നു. സാധകന്മാരുടെ പ്രാണായാമയജ്ഞത്തിന്റെയും തപസ്സിന്റെയും ഭോക്താവ് താനാണെന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു. യജ്ഞതപസ്സുകളുടെ അന്തിമമായ വലിയ സ്ഥാനമാണ് പരമാത്മാവ്. ശാന്തി നേടുന്ന സാധകൻ പരമാത്മസ്വരൂപമായി മാറുന്നു. പരമാത്മാവിന്റെ സർവേശ്വരത്വം സാധകനും ലഭിക്കുന്നു. നിഷ്കർഷം: നിഷ്കാമകർമ്മയോഗത്തിനും സന്യാസയോഗത്തിനും ഫലം ഒന്നുതന്നെ. എങ്കിലും നിഷ്കാമകർമ്മയോഗമാണ് കൂടുതൽ ശ്രേഷ്ഠം എന്ന് ശ്രീകൃഷ്ണൻ ഈ അധ്യായത്തിൽ പറയുന്നു. നിഷ്കാമകർമ്മയോഗം അനുഷ്ഠിക്കാതെ ശുഭാശുഭകർമ്മങ്ങളുടെ പരിണാമമായ സന്യാസം ഉണ്ടാവുകയില്ല. സന്യാസം മാർഗമല്ല, ലക്ഷ്യമാണ്. യോഗായുക്തനാണ് സന്യാസി. യോഗായുക്തനായ സന്യാസി ചെയ്യുന്ന ആളോ ചെയ്യിക്കുന്ന ആളോ അല്ല. പ്രകൃതിയുടെ സമ്മർദ്ദമനുസരിച്ച് ഓരോരുത്തരും സ്വഭാവത്തിൽ മുഴുകി കർമ്മം ചെയ്യുന്നു എന്നേ ഉള്ളൂ. യജ്ഞപരിണാമസ്വരൂപനായ പരമാത്മാവിനെ അറിയുന്നയാൾ ശാന്തി നേടി ശ്രീകൃഷ്ണനെപ്പോലെയായിത്തീരുന്നു. ഈ അധ്യായത്തിൽ യജ്ഞതപസ്സുകളുടെ ഭോക്താവ് മഹാപുരുഷന്മാരുടെ ഉള്ളിലുള്ള മഹേശ്വരൻ തന്നെയെന്ന് വ്യക്തമായിരിക്കുന്നു. ഓം തത്സ്വതിഥി ശ്രീമദ് ഭഗവത്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ യജ്ഞഭോക്താ മഹാപുരുഷസ്ത മഹേശ്വരഃ നാമ പഞ്ചമോധ്യായഃ. ഓം ബ്രഹ്മം സത്യം. ഇവിടെ ഉപനിഷത് സാര സർവസ്വവും ബ്രഹ്മവിദ്യാമയവും യോഗശാസ്ത്ര വിഷയകവും ശ്രീ കൃഷ്ണാർജുന സംവാദരൂപവുമായ ഭഗവത്ഗീതയിൽ യജ്ഞഭോക്താവായ മഹാപുരുഷസ്ഥ മഹേശ്വരൻ എന്ന 5-ാം അധ്യായം തീർന്നു. ഇതി ശ്രീമദ് പരമഹംസ പരമാനന്ദസ്യ ശിഷ്യ സ്വാമി അടകടാനന്ദകൃതേ ശ്രീമദ് ഭഗവത്ഗീതായാഹ യഥാർത്ഥ ഗീതാഭാഷ്യേ യജ്ഞഭോക്ത മഹാപുരുഷസ്ഥ മഹേശ്വരഃ നാമ പഞ്ചമോധ്യായഃ. ശ്രീമദ് പരമഹംസ പരമാനന്ദജി മഹാരാജിന്റെ ശിഷ്യനായ സ്വാമി അടകടാനന്ദജി രചിച്ച യഥാർത്ഥ ഗീത എന്ന ശ്രീമദ് ഭഗവത്ഗീതാഭാഷ്യത്തിൽ യജ്ഞഭോക്താവായ മഹാപുരുഷസ്ഥ മഹേശ്വരൻ എന്ന 5-ാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഹരിയോം തത്സത്.